ഇവിടെ മലാക്കി പ്രവചനത്തിൽ ദൈവം പറഞ്ഞ ഒരു വാചകമാണ് നമ്മൾ വായിക്കാൻ ഇടയായത്. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും
കാണും.
പ്രവചന പുസ്തകങ്ങളുടെ പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകമാണ് മലാക്കി പ്രവചനം. അന്നത്തെ ജനം, അക്കാലത്ത് ജീവിച്ചിരുന്ന ജനം വളരെ കംപ്ലൈന്റ്
ഉള്ളവരായിരുന്നു.
കംപ്ലൈന്റ് ഉള്ളവർ മാത്രമല്ല, അവർ പിറുപിറുക്കുന്നവരായിരുന്നു. അവർ പിറുപിറുക്കുന്നവർ മാത്രമല്ല, അവർ ദൈവത്തെ
തോൽപ്പിക്കുന്നവരായിരുന്നു.
ദൈവം അവരോട് നേരിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ തോൽപ്പിക്കുകയാണ്. ആർക്കെങ്കിലും ദൈവത്തെ തോൽപ്പിക്കാൻ ഒക്കുമോ? എന്നാൽ ഈ ഇസ്രായേൽ ജനം ദൈവത്തെ തോൽപ്പിച്ചു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ദൈവത്തെ തോൽപ്പിക്കാൻ പറ്റുമോ? തോൽപ്പിക്കാൻ പറ്റും. ഏത് തോൽപ്പിക്കാൻ പറ്റും? ദൈവം തമ്പുരാൻ പറഞ്ഞു, ദശാംശത്തിലും വഴിപാടും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. ആ ഒരു വിഷയത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്തെ തോൽപ്പിക്കാൻ
പറ്റും.
ഞാൻ ഇവിടുത്തെ കാര്യമല്ല പറയുന്ന, പൊതുവേ പറയുന്ന ഒരു
കാര്യമാണ്.
നമ്മൾ ആരും ദൈവത്തെ തോൽപ്പിക്കാൻ പോകരുത്. ദൈവം ഈ കാര്യം പറയാനുള്ള കാരണം എന്താണ്? ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്ത നമ്മളെ വ്യത്യാസം കാണും എന്ന് പറയാൻ കാരണം എന്താണ്? അതിന്റെ 16-ാമത്തെ വാക്യമാണ്. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു വിഷയം വന്നതുകൊണ്ടാണ് ദൈവം ഈ പറയാൻ, ഈ വാചകം പറയാൻ കാരണം. ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നു, അത് ദൈവം കേൾക്കുന്നു. നമ്മൾ പലപ്പോഴും ആരും അറിയരുത് എന്ന് വിചാരിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കുന്നു. ഭക്തന്മാരുടെ വാക്ക് കേൾക്കാൻ ദൈവത്തിന് വലിയ ആഗ്രഹമാണ്. ഭക്തന്മാർ എന്താണ് പറയുന്നത് ദൈവം തമ്പുരാൻ ശ്രദ്ധ വെച്ച് കേൾക്കുന്നു. ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ മലാക്കി പ്രവചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ദുബൈയിൽ നടന്ന ഒരു സംഭവം നിങ്ങൾക്കറിയാമോ? എന്റെ നാട്ടിലെ ഒരു ഡിസ്ട്രിക്ട് പാസ്റ്റർ ആയിരുന്നു പാസ്റ്റർ ബി സി കുറിയാക്കോസ്. അദ്ദേഹത്തിന്റെ ആരംഭകാലം മുതൽ എനിക്കറിയാം. വളരെ പട്ടിണി കിടന്ന് അതേ ദൈവവേല ചെയ്ത ഒരു കർത്താവിന്റെ ദാസനാണ്. അദ്ദേഹത്തിന്റെ ഒരു മകനെ ദുബൈയിലേക്ക് പറഞ്ഞു വിട്ടു. കമ്പ്യൂട്ടർ സംബന്ധിച്ച് വളരെ വിദഗ്ധനായിരുന്നു അദ്ദേഹം. അദ്ദേഹം അവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്തു വന്നു. രാത്രി പലപ്പോഴും ലേറ്റ് ആയിട്ടാണ് കടന്നു വരുന്നത്. ഇന്നലെ മലയാള മനോരമ വലിയൊരു വാർത്തയായിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ അടിച്ചു വന്നു. അദ്ദേഹത്തിന്റെ പെടലിക്ക് അദ്ദേഹം പിച്ചാത്തിയുടെ ഒരു കുത്തുണ്ട്. അദ്ദേഹത്തെ കാറിന്റെ ഡെക്കിയിൽ ഇട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഫോട്ടോ സഹിതം ആ വാർത്ത വരുവാനിടയായി. ഞാൻ ആ ന്യൂസ് മൊത്തമായി വായിച്ചു. എന്താണ് അപ്രകാരം സംഭവിച്ചെന്നുള്ളത് അതിന്റെ അകത്ത് അല്പമായി
സൂചിപ്പിച്ചിട്ടുണ്ട്.
ആ കമ്പനിയിൽ ചിലർ മാത്രം അറിയാവുന്ന ഒരു പാസ്വേഡ് ഉണ്ട്. ആ പാസ്വേഡ് അദ്ദേഹം പബ്ലിസിറ്റി കൊടുത്തു എന്നുള്ള ഒരു കാരണം അതിന്റെ
ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.
അത് സംബന്ധിച്ച് ചില തർക്കങ്ങൾ ആ കമ്പനിയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും അദ്ദേഹത്തെ അവരടിച്ചു വന്നു. ആ പിതാവിന്റെ നില നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ലോകത്തിന്റെ ഒരു പാസ്പോർട്ട് വെളിയിൽ വിട്ടതിന് അദ്ദേഹത്തിന് മരണമാണ് സംഭവിച്ചത്. യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്ന വിഷയങ്ങൾ അത് എത്ര ഗൗരവമുള്ളതായിരിക്കണം. ദൈവം തന്നെ വ്യക്തമായി ഓർപ്പിക്കുന്നു, നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും കൃപയോട് കൂടി കൂടിലും ഉപ്പിനാൽ രുചി വരുത്തതുമായിരിക്കട്ടെ. തക്ക സമയത്ത് സംസാരിക്കുന്ന വാക്ക് ഒരു വെള്ളിത്താളത്തിൽ ഒരു പൊന്നാറിഞ്ഞ പോലെ. എന്താണ് ഇവർ സംസാരിച്ചത്? മലാക്കി പ്രവചനം അതേ മൂന്നാം അധ്യായം 13 വാക്യങ്ങൾ, നിങ്ങളുടെ വാക്കുകൾ എന്റെ നേരെ അതികഠിനമായിരിക്കുന്നു എന്ന് ഹോഹാറിൽ ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ഞങ്ങൾ നിന്റെ നേരെ എന്ത് സംസാരിക്കുന്നു എന്ന് ചോദിക്കുന്നു. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം. ഞങ്ങൾ അവന്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ യഹോവയുടെ മുൻപാകെ കറുപ്പെടുത്ത് നടന്നതിനാലും എന്ത് പ്രയോജനമുള്ളു? ആകയാൽ ഞങ്ങൾ അഹങ്കാരികളെ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു, ദുഷ്പ്രവർത്തിക്കാർ അഭ്യുദയം പ്രാപിക്കുന്നു, ദൈവത്തെ പരീക്ഷിക്കുന്നവർ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു. ഇതെല്ലാമാണ് അവർ പറഞ്ഞത്. ഇനി 2:17 വാക്യം, നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മുഷിപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ ഏതിനാ ഞങ്ങൾ നിന്നെ മുഷിപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദോഷം പ്രവർത്തിക്കുന്ന ഏവനും യഹോവയ്ക്ക് ഇഷ്ടമുള്ളവനാകുന്നു, അങ്ങനെയുള്ളവരിൽ അവൻ പ്രസാദിക്കുന്നു. അല്ലെങ്കിൽ ന്യായവിധിയുടെ ദൈവം എവിടെ എന്നിങ്ങനെ നിങ്ങൾ പറയുന്നു. ഇവരുടെ വാക്കുകൾ അതികഠിനമാണ്. അവരുടെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഞങ്ങൾ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷിക്കുന്നെല്ലാം വ്യർത്ഥമാണ്. ഞങ്ങളിങ്ങനെ കറുപ്പുള്ള വേഷം നടക്കുന്നത് വെറും വ്യർത്ഥമാണ്. ഞങ്ങൾക്ക് യാതൊരു അഭിവൃദ്ധിയും ഇല്ല. എന്നാ ദുഷ്ടന്മാരെ നോക്ക്, അവർക്ക് ഒരു കുഴപ്പമില്ല, അവർക്ക് നല്ല ജോലിയുണ്ട്, അവർക്ക് ജോലിക്ക് പ്രൊമോഷൻ ഉണ്ട്, അവർ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ജോലി കിട്ടുന്നു. ഇതെല്ലാമാണ് ഇവര് പറയുന്നത്. ഭക്തന്മാരുടെ വാക്ക് ദൈവം കേൾക്കാൻ തുടങ്ങി. സാധാരണക്കാരായ ആൾക്കാരല്ല ഇത് പറയുന്നത്, ദൈവത്തിന്റെ ഭക്തന്മാരാണ് പറയുന്നത്. അതാണ് ദൈവത്തിന്റെ ഏറ്റവും കേസകരമായി തീർന്നത്. ഇതുപോലെ പഴയ നിമിത്തം എത്രയോ ഭക്തന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു വ്യക്തിയായിരുന്നു യെരമ്യാവ്. യെരമ്യാവ് 12 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 1 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു, യഹോവേ ഞാൻ നിന്നോട് വാദിച്ചാൽ നീ നീതിമാനായിരിക്കും, എങ്കിലും ന്യായങ്ങളെ കുറിച്ച് നിന്നോട് ചോദിപ്പാൻ തുനിയുന്നു. ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കാൻ സംഗതി എന്ത്? ദ്രോഹം പ്രവർത്തിക്കുന്നവരൊക്കെ നിർത്തിയായിരിക്കുന്നത് എന്ത്? ഓ യെരമ്യാ ദൈവത്തിന്റെ ഒരു പ്രവാചകനാണ്. എന്നാൽ അവൻ ചോദിക്കുകയാണ്, ദുഷ്ടന്മാരുടെ വഴിക്ക് യാതൊരു കുഴപ്പമില്ലാത്തത് എന്ത്? ഞാനിപ്പോൾ അവിടെ കിടക്കുന്നു, ദൈവത്തിന് വേണ്ടി പ്രവചിച്ചതിനാൽ, ദൈവത്തിന്റെ അരുളപ്പാട് ഘോഷിച്ചതിനാൽ ഞാനിപ്പോൾ മൽക്കിയാവിന്റെ കുഴിയിൽ കിടക്കുന്നു. ദൈവമേ ഞാൻ നിന്നോട് വാദിച്ചാൽ നീ നീതിമാനായിരിക്കും, എന്നാൽ എനിക്ക് ഒന്ന് ചോദിക്കാനുണ്ട്, ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കാൻ കാരണമെന്ത്? ഇന്ന് പറക്കാൻ ഞാൻ ഉത്തരം പറയുന്നില്ല, ദൈവം തന്നെ ഉത്തരം പറയട്ടെ. ആസാബ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ദൈവ ഇസ്രായേലിന് നല്ലവനാകുന്നു നിശ്ചയം, എന്നാൽ എന്റെ കാലുകൾ ഏകദേശം ഇടറി, എന്റെ കാലടികൾ വഴുതിപ്പോയി, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരമുള്ള അസൂയ തോന്നി. ആസാബ് നല്ലൊരു പാട്ടുകാരനാണ്. ശലോമോൻ രാജാവിന്റെ ദേവാർത്തി 3 പാട്ടുകാരുണ്ട്, 4000 പാട്ടുകാരുണ്ട്, 3 പ്രമാണികളുണ്ട്. അതിലൊരു പ്രമാണിയായിരുന്നു ആസാഫ്. അവൻ നല്ലപോലെ പാട്ട് ശുശ്രൂഷ നടത്തുന്നവനാണ്. എന്നാ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നം, കുഞ്ഞുങ്ങൾക്ക് അസുഖം, തന്റെ പശുക്കളെല്ലാം ചത്തുപോകുന്നു. എന്നാ ദുഷ്ടന്മാരെ നോക്കിയപ്പോ അവർക്ക് ഒരു കുഴപ്പമില്ല, അവരെല്ലാം തടിച്ചുരുണ്ടിരിക്കുന്നു, അവരുടെ കണ്ണ് പുഷ്ടി കൊണ്ട് ഉന്നി നിൽക്കുന്നു, കുറേ ദിവസങ്ങളായിട്ട് അവൻ യോഗത്തിന് പോകാതായി. ഇനി ഞാൻ പാടുന്നില്ലെന്ന് തീരുമാനിച്ചു. ഇങ്ങനെ ഞാൻ വിചാരിപ്പാൻ നിരൂപിച്ചപ്പോൾ അതേ ഞാൻ പൊട്ടൻ ഒന്നും അറിയാത്തവനുമായിരുന്നു, നിന്റെ മുമ്പിൽ ഒരു മൃഗം പോലെയായിരുന്നു. ഒടുവിൽ ഞാൻ ദൈവം നിർത്തി ചെന്നു, അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. അവൻ ആലയത്തിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്, ആലയത്തിന്റെ ഒരു കോണിൽ മാറിനിൽക്കുകയാണ്. അവൻ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നില്ല, പാട്ട് ലീഡ് ചെയ്യുന്നില്ല. അവൻ ചിന്തിച്ചോണ്ടിരിക്കുകയാണ്. എന്താണ് ചിന്തിക്കുന്നത്? ഓടുവിൽ ദുഷ്ടന്മാരുടെ അന്തം എന്താണ്? അവൻ ആരാധന നന്ദി രേഖപ്പെടുത്തുന്നില്ല, അവന്റെ ഹൃദയം നീറി പോകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ അറിയേണ്ട ഒറ്റ വിഷയമേ ഉള്ളൂ, ദുഷ്ടന്മാരുടെ അന്തം എന്താണ്? ഇതവൻ ചിന്തിച്ചോണ്ടിരിക്കുകയാണ്. ആലയത്തിൽ ആരാധന മുത്തു കഴിഞ്ഞപ്പോൾ എല്ലാവരും പാടി ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ അവന് കാര്യം പിടികിട്ടി. നിശ്ചയമായി നീ അവരെ വഴിവെളുപ്പിൽ നിർത്തിയിരിക്കുന്നു. ഓ, അവർ സ്വപ്നം പോലെ തുച്ഛീകരിക്കപ്പെടും. എന്നാൽ എനിക്കൊന്നും മനസ്സിലായി, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ? ഭൂമിയിൽ നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. നീ എന്റെ ബലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ഞാൻ അടുത്തായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, പിന്നത്തെ മാഗത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളൂ. ദുഷ്ടന്മാർക്ക് പിന്നത്തേതിലില്ല, എന്നാൽ എനിക്കൊരു പിന്നത്തേതിൽ നീ വെച്ചിരിക്കുന്നു. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും വ്യത്യാസം കാണാൻ പോവുകയാണ്. അന്നിട്ട് അവസാനം യോബ് എന്താണ് പറഞ്ഞത്? ദൈവമേ, നിന്നോട് അടുത്തിരിക്കുന്ന എനിക്ക് ഏറ്റവും നല്ലത്. പ്രൈസ്തലോ, ഇയ്യോബ് പറഞ്ഞ വാചകം നമുക്ക് നോക്കാം. ഇയ്യോബിന്റെ പുസ്തകം 21-ാം അധ്യായം അതിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ഓർക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോകുന്നു, എന്റെ ദേഹത്തിന് വിറയിൽ പിടിക്കുന്നു. ദുഷ്ടന്മാർ ജീവിച്ചിരുന്ന് വാർദ്ധക്യം പ്രാപിക്കുകയും അവർക്ക് ബലം വർദ്ധിക്കുകയും ചെയ്യുന്നു. എന്ത്? അവരുടെ സന്താനം അവനോടുകൂടെ അവരുടെ മുൻപിലും അവരുടെ വംശം അവർക്ക് അങ്കായി ഉറച്ചു നിൽക്കുന്നു. അവരുടെ വീടുകൾ ഭയം കൂടാതെ സുഖമായിരിക്കുന്നു. ദൈവത്തിന്റെ വടി അവരുടെ മേൽ വരുന്നതുമില്ല. ഇയ്യോബ് ഭക്തനായ ഇയ്യോബ് പോലും പറഞ്ഞു, ദുഷ്ടന്മാർക്ക് എന്താ ഒരു കുഴപ്പമില്ലാത്തത്? അവർക്ക് നല്ല സുഖമാണല്ലോ. അവരുടെ സന്തതിക്കൊക്കെ എന്തോ കുഴപ്പം. എന്നാൽ എന്റെ മക്കളെ ശരിയായിട്ട് എനിക്കൊന്ന് പഠിപ്പിക്കാൻ നോക്കുന്നില്ല. ദൈവമേ, ഞാൻ നിന്നെ സേവിക്കുന്നുണ്ട്, എന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. ഭക്തനോ ഇയ്യോ പോലും ദുഷ്ടന്മാരെ കണ്ടിട്ട് പ്രയാസപ്പെടുകയാണ്. ഇയ്യോവിന്റെ ഭാര്യയാണെങ്കിൽ ഇയ്യോവിന് വളരെ പ്രയാസങ്ങൾ ഉണ്ടാക്കി. അവസാനമായി ഇയ്യോവിന്റെ ഭാര്യ പറഞ്ഞ വാചകം എന്താണ്? നീ എന്തിനാ ഇങ്ങനെ ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നത്? നീ ദൈവത്തെ തേച്ചു പറഞ്ഞു ചാകരുതോ? ആ സമയം അവന്റെ ഹൃദയം പൊട്ടിക്കാണും. സാധാരണ ഭർത്താക്കന്മാർക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ ഭാര്യമാരെ ആശ്വസിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവല്ലോ ആ ഭർത്താക്കന്മാരും ഭാര്യമാരും ആയിട്ടുള്ള ആ സ്നേഹ ബന്ധം. നിങ്ങളൊന്ന് ചമച്ചാൽ മതി, ഭാര്യമാരുടെ മുഖത്ത് നോക്കിയാൽ മതി. മുമ്പൊരു അപ്പച്ചനും അമ്മച്ചും തമ്മിൽ വഴക്കുണ്ടായി. അവരെ രണ്ടുപേരും ആരാധനയ്ക്ക് വന്നു. അപ്പച്ചനും അമ്മച്ചയ്ക്ക് ഒരു 5-6 കിടി ഇടിച്ചിട്ടവന്നു. എന്നാൽ അപ്പച്ചൻ ഒരു ഗുണമുണ്ട്, ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടായാൽ പുള്ളി പോയി സാക്ഷി എന്ന് പറയുന്നു. കാരണം അങ്ങനെ സാക്ഷി പറയും നല്ലതല്ലോ, അതുകൊണ്ട് താൻ സാക്ഷി പറയും, അതിങ്ങനെ കുത്തിയിരിക്കും. എന്നാൽ അമ്മച്ചി വലിയ ബുദ്ധിമുട്ടിയ ആശ്രയാണ്. സാക്ഷി പറഞ്ഞ ആൾക്കാർ, സാക്ഷി പറയാറുന്ന ആൾക്കാർ എന്തോ വിചാരിക്കും, വീട്ടിലെന്തെങ്കിലും വഴക്കുണ്ടായെന്ന് വിചാരിക്കല്ലേ. അതുകൊണ്ട് അമ്മച്ചി അടങ്ങിയിരിക്കത്തില്ല, അമ്മച്ചി സാക്ഷ്യം പറയാൻ എഴുന്നേറ്റു. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. അമ്മച്ചിയുടെ സാക്ഷ്യം കേട്ടോ, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നത്. അപ്പച്ചൻ ഉണർത്തപ്പെട്ടു, അപ്പച്ചൻ ചാടി എഴുന്നേറ്റു, ഒരു നല്ല സാക്ഷ്യം പറഞ്ഞു. നോക്കണമേ ആ ബുദ്ധിമതിയായ അമ്മച്ചിയെ കണ്ടോ, പെരുത്തി അടികൊണ്ടാച്ചാ വന്നത്. എന്നാലും അമ്മച്ചി പറയാണ്, എന്നെ അവൻ അടിച്ചാലും അപ്പച്ചൻ എന്നെ സ്നേഹിക്കുന്നു. ഇയ്യോബിന്റെ ഭാര്യ ഇയ്യോബിനെ വളരെ അതേ പ്രയാസം വരുത്തിയതാണ്. ഇതെല്ലാം താൻ സഹിച്ചു, ഇതെല്ലാം താൻ അനുഭവിച്ചു. താൻ അവളോട് പറഞ്ഞു, നീ ഒരു പൊട്ടിപ്പോളനോട് സംസാരിക്കുന്നുണ്ട്. നാം ദൈവത്തിൽ നന്മ അനുഭവിക്കുന്നെങ്കിൽ തിന്മയെ അനുഭവിക്കരുതോ? പ്രൈസ് ദ ലോർഡ്. എന്നാൽ തന്റെ സ്നേഹിതരെ താൻ നോക്കിയപ്പോൾ, ദുഷ്ടന്മാരെ നോക്കിയപ്പോൾ, അവർക്ക് യാതൊരു കുഴപ്പമില്ല, അവരുടെ മൃഗങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. എന്റെ മൃഗങ്ങളെല്ലാം ചത്തുപോയി, എന്റെ കുഞ്ഞുങ്ങളെല്ലാം ചത്തുപോയി, ഞാൻ ശാരീരികമായി ക്ഷയിച്ചിരിക്കുന്നു. തന്റെയും പ്രയാസഘട്ടത്തിൽ ഇയ്യോ പറഞ്ഞ വാക്കിലാണ് നമ്മൾ കേട്ടത്. എന്നാൽ ഇന്ന് പൽക്കാലം ദൈവജനത്തോട് ദൈവം തന്നെ സംസാരിക്കുന്നു. ദൈവം കൊടുത്ത ഉത്തരം തന്നറിയാമോ? ദൈവത്തെ സേവിക്കുന്നതിനും സേവിക്കാത്ത തമ്മിൽ വ്യത്യാസമുണ്ട്. മുൻകാലങ്ങളിൽ ആ വ്യത്യാസം ഉണ്ടായിരുന്നു, ഇന്നും ആ വ്യത്യാസമുണ്ട്, ഇനി വരും കാലങ്ങളിൽ ആ വ്യത്യാസം വരാൻ പോകുന്നു. ഈ മൂന്ന് കൂട്ടം കാര്യങ്ങൾ ഞാൻ നിങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മുൻകാലങ്ങളുണ്ടായ വ്യത്യാസം എന്താണ്? നോഹയും കുടുംബവും ജലപ്രളയം വന്നപ്പോൾ പെട്ടകത്തിനുള്ളിൽ വേദവണ്ഡന്മാർ കണക്കൂട്ടി പറയും, 120 വർഷം താൻ പ്രസംഗിച്ചു. താൻ ഒരുപാട് പരിഹാസങ്ങൾ ഏറ്റു, ദൈവത്തെ സേവിക്കുന്ന നോഹ ദൈവത്തിന്റെ കൽപ്പന പ്രമാണിച്ചു. എന്നാൽ തക്ക സമയം വന്നപ്പോൾ ന്യായവിധി വന്നു. തന്നെ പരിഹസിച്ചെല്ലാം വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നു. എന്നാൽ നോഹയും കുടുംബവും പെട്ടകത്തിനുള്ളിലായിരിക്കുന്നു. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവമാണ് പെട്ടകത്തിന്റെ വാതിൽ അടച്ചത്. ഇപ്പൊ നോഹയുടെ അളിയന്മാരെല്ലാം വെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ്. അളിയാൻ അങ്ക് തുറക്കണമെന്ന് പറഞ്ഞാൽ തുറക്കാൻ ഒക്കത്തില്ല. ദൈവമാണ് വാതിൽ അടച്ചത്, അതാർക്കും തുറക്കാൻ ഒക്കത്തില്ല. ദൈവത്തെ സേവിച്ചവനും സേവിക്കാത്തവനും വ്യത്യാസമുണ്ട്. ലോത്തും കുടുംബവും നശിപ്പിക്കാൻ പോകുന്നു. ആ ദൂത് തന്റെ മരുമക്കളോട് വരെ പറഞ്ഞു, ആരും അവനെ അനുസരിച്ചില്ല. അവൻ വളഞ്ഞുപോയ നീതിമാനാണെങ്കിലും ദൈവം അവനെ വിടുവിക്കാൻ തക്കണം തീരുമാനിച്ചു. അവൻ ഇറങ്ങിപ്പോരാൻ തക്കണം മനസ്സില്ലായിരുന്നു. എന്നാൽ അവനെ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവന്നു, ജീവരക്ഷയ്ക്കായി ഓടിപ്പോവുക, അതെ അവർ ഓടി രക്ഷപ്പെടുവാൻ തക്കടിയായി. ദൈവത്തെ സേവിക്കുന്നതിനും സേവിക്കാത്തതിൽ വ്യത്യാസമുണ്ട്. യോസേഫിന്റെ അനുഭവം ചിന്തിക്കുക. അവൻ ബാല്യം മുതൽ ഭക്തനായിരുന്നു. അവനെ കുറിച്ച് പിതാവ് പറഞ്ഞിരിക്കുന്ന വാചകം എന്താണ്? യോസേഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുണരിയ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവന്റെ വില്ല ഉറപ്പാട് നിന്നു. സാമർത്ഥ്യത്താലല്ല, അവന്റെ വിദ്യാഭ്യാസാലല്ല, അവന്റെ കഴിവിനാണല്ല, ഇസ്രായേലിന്റെ ഭാര്യയായ യഹോവയുടെ നാമത്താൽ തന്നെ. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇന്ന് പൽക്കാലം വാർത്തയിൽ കൂടി കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലി, നീറുന്ന പ്രശ്നങ്ങളുമായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലി, നീ ആരാധന കടന്നു വരുന്നുണ്ട്, നീ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്, നീ ഉപവസിക്കുന്നുണ്ട്. എന്നാൽ നിന്റെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വിചാരിച്ചേക്കാം. എങ്കിലും നീ ദൈവത്തെ സേവിക്കുന്നു വിട്ടുമാറല്ലേ. ദൈവം അത് ഒരിക്കൽ വെളിപ്പെടുത്താൻ പോവുകയാണ്, ആ വ്യത്യാസം മനസ്സിലാക്കാൻ പോവുകയാണ്. ദൈവത്തെ സേവിക്കുന്നതിനും സേവിക്കാത്തതിനും വ്യത്യാസമുണ്ട്. കാലത്തിൽ യോസഫിനെ കയറ്റി അവനെ മിസ്രയീമിലെ മന്ത്രിയാക്കി ഒരു സന്ദർഭം ഉണ്ട്. അതാണ് വ്യത്യാസം. ഹാമാൻ മോർദെക്കായിട്ട് വലിയ ദേഷ്യമായിരുന്നു, എങ്കിലും മോർദെക്കായ് ഹാമാനെ കുമ്പിടുകയില്ല. ഹാമാന്റെ ശകാര വാക്കുകളെല്ലാം അവൻ കേട്ടു. ഹാമാൻ കണ്ണുരുട്ടി നോക്കുന്നെല്ലാം അവൻ കണ്ടു. മോർദെക്കായെ കാണുമ്പോ പല്ല് കടിക്കുന്നെല്ലാം മോർദെക്കായ് കണ്ടു. എങ്കിലും അവൻ ദൈവത്തെ തന്നെ സേവിച്ചു. എന്റെ ദൈവത്തെ അല്ലാതെ ഞാൻ ആരെയും നമസ്കരിക്കുകയില്ല. എന്റെ ആരാധന ദൈവത്തിനുള്ള ആരാധന ഞാൻ വിട്ടുകൊടുക്കുകയില്ല. അവൻ ദൈവത്തെ സേവിച്ചു. ഒരു ദിവസം പുസ്തകം തുറന്നു. ആ സമയത്താണ് ദൈവം അവനെ അനുഗ്രഹിപ്പതിയായത്. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ വൈദ്യ ദൈവം നിനക്കൊരു സമയം വെച്ചിട്ടുണ്ട്. ദൈവം ഒരു ദിവസം നിനക്ക് വേണ്ടി പുസ്തകം തുറക്കും. അന്ന് നിന്റെ അവസ്ഥ മാറും. അന്ന് നിന്റെ വിഷമങ്ങൾ മാറും. ഇന്നത്തെ നിന്റെ അവസ്ഥ മാറും. ദൈവം നിന്നെ ഉയർത്താൻ പോവുകയാണ്. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിൽ വ്യത്യാസമുണ്ട്. കാര്യങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഇസ്രായേൽ ജനം മിസ്രയീമിലായിരുന്നപ്പോൾ മിസ്രയീം ഭയങ്കര മിരുള, എന്നാ ഇസ്രായേൽ ജനത്തിന് നടുവിൽ ഭയങ്കര വെളിച്ചം. ദൈവത്തെ സേവിക്കുന്നതിനും സേവിക്കാത്തതിനുമുള്ള വ്യത്യാസം. മിസ്രയീമരുടെ വലിയ തേനീച്ച, എന്നാ ഇസ്രായേൽ യാതൊരുവിധമായ പ്രശ്നങ്ങളുമില്ല. ദൈവത്തെ സേവിക്കുന്നതിനും സേവിക്കാത്തതിനുമുള്ള വ്യത്യാസം. മിസ്രയീമിലെ മൃഗങ്ങൾക്ക് എല്ലാം വലിയ വേദന. ഇസ്രായേലിന്റെ മൃഗങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല. ദൈവത്തെ സേവിക്കുന്നതും സേവിക്കാത്തതിനുമുള്ള വ്യത്യാസം. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ആ വ്യത്യാസം കണ്ടു. ഇനി നമ്മളിലേക്ക് കടന്നു വരാം. നമ്മളും ആ വ്യത്യാസം കാണുന്നു. ഇന്ന് ലോകത്തെ അനേക ഭവനങ്ങൾ നിലവിളി മുഴങ്ങുമ്പോൾ തന്റെ ഭക്തന്മാരുടെ കൂടാരത്തിൽ എന്താണ് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും കോശം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. ഐശ്വര്യ സമ്പത്ത് ഞാൻ അവന് നൽകും. ദുഷ്ടന്മാർക്ക് സമ്പത്തുണ്ട്, ശരിയായിട്ട് അനുഭവിക്കാൻ നോക്കുന്നില്ല. പ്രൈസ് ദ ലോർഡ്. എന്നാൽ ദൈവമൊക്കെ ലഭിക്കുന്ന സമ്പത്തുണ്ട്, സമാധാനമുണ്ട്, ഭവനത്തിന്റെ ഐശ്വര്യമുണ്ട്. ദുഷ്ടന്മാരുടെ ഭവനത്തിൽ ഐശ്വര്യമില്ല. എന്നാൽ ദൈവമക്കളാകും നമ്മുടെ ഭവനത്തിൽ ഐശ്വര്യമുണ്ട്. ഇന്നുള്ള നാളെ അടുപ്പിലിടുന്നതുമായ വലിയ പുളിനെ ദൈവം ഇങ്ങനെ സമയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ഇന്ന് നമ്മൾ ആ വ്യത്യാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി വരാൻ പോകുന്ന അനുഭവം അവിടെ തന്നെ വാക്യം പറഞ്ഞിട്ടുണ്ട്. മലാഖി 3:17 ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്ന പോലെ ഞാൻ അവരെ ആദരിക്കും. ദൈവമക്കളെ നമുക്ക് നല്ലൊരു ഭാവിയുണ്ട്. നമ്മൾ ആ വ്യത്യാസം കാണാൻ പോവുകയാണ്. ഈ ലോകത്ത് വെച്ച് തന്നെ കാണും, വരുവാനുള്ള ലോകത്തിലും കാണും. ദൈവത്തെ സേവിക്കുന്നു വിട്ടുമാറാതിരിക്കാൻ സൂക്ഷിച്ചോളൂ. ദൈവത്തോട് ബോധത്വം ആരോപിക്കാതിരിക്കാൻ നോക്കുക. എന്നാൽ ഒരു ദിവസം ദൈവം നിന്നെ ആദരിക്കുന്ന ദിവസമുണ്ട്. ഒരു മോർദെക്കെ ആദരിച്ചതുപോലെ, ഒരു യോസഫിനെ ആദരിച്ചതുപോലെ ദൈവം നിന്നെ ആദരിക്കുന്ന ഒരു ദിവസമുണ്ട്. ഒരപ്പൻ തന്റെ മകനെ ആദരിക്കുന്ന പോലെ നിനക്ക് പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നീ ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തതിനുമുള്ള വ്യത്യാസം കാണും. ശാരീരികമായ വേദനയാൽ നിലവിളിക്കുന്ന ദൈവത്തിന്റെ പൈതലിൽ, സാമ്പത്തികമായ ഞെരുക്കങ്ങളാൽ വിഷമിക്കുന്ന ദൈവത്തിന്റെ പൈതലിൽ, ജോലി സംബന്ധമായി നിലവിളിക്കുന്ന ദൈവത്തിന്റെ പൈതലിൽ. ഇന്ന് പലക്കാലം ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞൊരു കാര്യം ഓർപ്പിക്കട്ടെ. ഇന്ന് നീ അനുഭവിക്കുന്ന ഈ പ്രശ്നം മാറാൻ പോവുകയാണ്. ഇതുവരെ നീ അനുഭവിക്കുന്ന ഈ വേദന മാറാൻ പോവുകയാണ്. ദൈവത്തെ സേവിക്കാത്തവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം നീ കാണാൻ പോവുകയാണ്. ഓരോ അപ്പൻ തന്റെ മകനെ ആദരിക്കുന്ന എപ്പോഴാണ്? വിൽപ്പത്തം തയ്യാറാക്കുമ്പോഴാണ്. വിൽപ്പത്തം അന്ന് അപ്പനെ സേവിച്ചതിനാൽ അപ്പൻ കൊടുക്കുന്ന പ്രതിഫലം അവനാണ് കാണുവാൻ കഴിയും. നമ്മുടെ അപ്പൻ നമ്മളെ ആദരിക്കുന്ന ഒരു ദിവസമുണ്ട്. സഹോദര നിന്നെ ആദരിക്കുന്ന ഒരു ദിവസമുണ്ട്. സഹോദരി നിന്നെ ആദരിക്കുന്ന ഒരു ദിവസമുണ്ട്. നിന്റെ ഭാരങ്ങളെല്ലാം നീങ്ങിപ്പോ. ഈ ലോകത്തിൽ നീ അത് അനുഭവിക്കാൻ പോവുകയാണ്. നമ്മുടെ പിതാക്കന്മാർ അത് അനുഭവിച്ചു. ഇന്നും അനേക ദൈവമക്കൾ അനുഭവിക്കുന്നു. ഈ സഭയും അത് വീണ്ടും മനസ്സിലാക്കാൻ പോവുകയാണ്. ഒരപ്പൻ തന്റെ മകനെ ആദരിക്കുന്നത് പോലെ ദൈവത്തിലെ ദൈവം തന്നെ ആദരിക്കാൻ പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും തിരഞ്ഞെടുത്തെടുക്കാം. ദൈവത്തെ സേവിക്കുന്നതിനും സേവിക്കാതെ നമ്മൾ വ്യത്യാസം. നിന്റെ പ്രശ്നങ്ങളെല്ലാം മാറിപ്പോകും. നിന്റെ ദുഃഖങ്ങളെല്ലാം മാറിപ്പോകട്ടെ. ഇന്ന് പൽക്കാലം നിന്റെ ഭാരങ്ങളുടെ മേൽ വെക്കുക. നിന്റെ സങ്കടം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഓ, നിന്നെ കരുതുന്നൊരു ദൈവമുണ്ട്. നിന്നെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കഷ്ടകാലത്ത് തുണയായിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് അടുത്ത സമയം പ്രാർത്ഥനയ്ക്കായ സമയം വരുന്നിരിക്കാം. എല്ലാ സഹോദരന്മാരും കൈയോട് കൈയോർത്ത് പിടിച്ചാട്ടെ. എല്ലാ സഹോദരിമാരും കൈയോട് കൈയർത്ത് വർദ്ധിച്ചാട്ടെ. ദൈവത്തെ സേവിക്കുന്നതിനും സേവിക്കാതെ നമ്മൾ വ്യത്യാസം. നമുക്കൊരൊറ്റക്കെട്ടായി നിൽക്കാം. സഹോദര നീ ഇന്ന് പ്രാർത്ഥിച്ചാട്ടെ. എന്റെ സഹോദരന്റെ വേദന ഒന്ന് മാറ്റണമേ. സഹോദരി ഒന്ന് പ്രാർത്ഥിച്ച് എന്റെ സഹോദരന്റെ വേദന ഒന്ന് മാറ്റണമേ. ഒരു നല്ല കാലം കൊടുക്കുമാറാകണമേ. ഒരു നല്ല ശുഭകാലം കൊടുക്കുമാറാകണമേ. ഒരു നല്ല സമാപ്തി വരുത്തുമാറാകണമേ. എന്റെ സഹോദരനെ അനുഗ്രഹിക്കണമേ. എന്റെ സഹോദരി അനുഗ്രഹിക്കണമേ. എന്റെ സഹോദരിക്ക് ജോലി കൊടുക്കണമേ. എന്റെ സഹോദരന് ജോലി കൊടുക്കണമേ. എന്റെ സഹോദരന്റെ കടഭാരം മാറ്റണമേ. എന്റെ സഹോദരന്റെ കടഭാരം മാറ്റണമേ. അതെ, എന്റെ സഹോദരന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമേ. എന്റെ സഹോദരന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവമേ നീ അനുഗ്രഹിക്കണമേ. എന്റെ സഹോദരന്റെ രോഗത്തെ മാറ്റണമേ. എന്റെ സഹോദരന്റെ രോഗത്തെ മാറ്റണമേ. അല്പസമയം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാം. ആത്മനിറവോടെ പ്രാർത്ഥിക്കാം. നമ്മൾ കാര്യങ്ങൾ അടിച്ചൊരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോവുകയാണ്.